ഇന്ന് December 8. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ദാനിയേലിന്റെ പുസ്തകം 11-ഉം 12-ഉം അധ്യായങ്ങൾ ആദ്യമായി വായിക്കുന്നു. ഞാനോ മേദ്യനായ ദാര്യവേഷിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യമറിയിക്കാം, പാർസി ദേശത്തിനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവൻ്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല, അന്യർക്ക് അധീനമാകും. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായിത്തീരും. കുറേക്കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കയില്ല. അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയുമില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായിത്തീരും. എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവനെടുത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറേ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. അവൻ്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞ് കടന്നുപോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവൻ്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞു പോകും. അവൻ്റെ ഹൃദയം ഗർവിച്ചു. അവൻ 10,000 പേരെ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. എങ്കിലും അവർ ഇടറി വീഴും. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കയില്ല. ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല. അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവന്റെ മുമ്പാകെ നിൽക്കയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും. അവന്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും. അവൻ തന്റെ സർവ്വരാജ്യത്തിൻ്റെയും ശക്തിയോടുകൂടെ വരുവാൻ താല്പര്യം വെക്കും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവന് നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കയില്ല, അവന് ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിക്കും. എന്നാൽ അവൻ കാണിച്ച നിന്ന ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ നിന്ന അവന്റെ മേൽ തന്നെ വരുത്തും. പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും. എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. അവന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരിയെ അയക്കും. എങ്കിലും കുറേ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. കോപത്താലല്ല, യുദ്ധത്താലുമല്ല, അവന് പകരം നിന്ദനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജ്യത്വത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്നാൽ കുറെ കാലത്തേക്കേയുള്ളൂ. അവനൊരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവരെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കയില്ല. അവൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹതന്മാരായി വീഴും. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിക്കും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഭോഷ്ക്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും, എങ്കിലും ഈ പ്രാവശ്യം മുമ്പലത്തെ പോലെ സാധ്യമാകയില്ല. കിത്തിയും കപ്പലുകൾ അവൻ്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി, നിരന്തര ഹോമം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾകൊണ്ടും തീ കൊണ്ടും ഉപവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷപ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന് നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കിയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവനവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേദേശത്തിലെ രാജാവ് അവനോട് വീർത്തുമുട്ടും. വടക്കേദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നുപോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും. മിസ്രയും ദേശവും ഒഴിഞ്ഞു പോകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയിമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബിരും കൂശ്യരും അവൻ്റെ അനുചാരികൾ ആയിരിക്കും. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജിക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ ഒരുത്തൻ നദീതീരത്തിക്കരയും മറ്റവൻ നദീതീരത്തക്കരയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതേ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്കുയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ, യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. ഇനി പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ എഴുതിയ 3 ലേഖനം വായിക്കുന്നു. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകുമെന്നും യാത്രയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു. എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദിമത്രിയോസിന് എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു. എഴുതിയയപ്പാൻ പലതും ഉണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക. ദൈവനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ഡാനിയേലിൻ്റെ പുസ്തകം വായിച്ച് തീർക്കുകയുണ്ടായി. ഈ ഡാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മിക്ക കാര്യങ്ങളും അതിലുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഒരു അനുഭവം പോലെ തന്നെ നമുക്കൊക്കെ തോന്നിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതിൽ അതിശയിക്കുവാൻ ഒന്നുമില്ല. ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഡാനിയൽ തന്നെ പറയുന്നത് അവന് പോലും അതൊന്നും മനസ്സിലായില്ല, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും എന്താണ് എഴുതുന്നതെന്നും. അത് പറഞ്ഞു നിർത്തുമ്പോൾ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല എന്ന് ഡാനിയൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡാനിയൽ ചോദിക്കുന്നു, യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. ചിലതുകൂടെയൊക്കെ അറിഞ്ഞാൽ കൊള്ളാം, ഇതിൻ്റെയൊക്കെ അർത്ഥവും പൊരുളുമൊക്കെ എന്താണ് എന്ന് ഗ്രഹിക്കുവാൻ ഡാനിയൽ ശ്രമിക്കുന്നു. എന്നാൽ പുസ്തകം എഴുതി നിർത്തുന്നത് ഇങ്ങനെയാണ്, അവന് ലഭിച്ച മറുപടി ഇതാണ്, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്ങൾ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് ഡാനിയലിന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് ഇപ്പോൾ നിന്റെ ശുശ്രൂഷ ഇതാണ് നിന്നെ കൊണ്ട് ചെയ്യുവാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിൽ കൂടെ അറിയുവാനുണ്ട് എങ്കിൽ പോലും നിനക്കിപ്പോൾ അതിന് കഴിയുകയില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. ഇപ്പോൾ നിനക്ക് ആവശ്യം നീ പോയി വിശ്രമിക്കുക. വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ് ഡാനിയൽ ആ പുസ്തകം നിർത്തുന്നു. തനിക്ക് ലഭിച്ച ആ മറുപടി അവിടെ എടുത്തു പറഞ്ഞിട്ട് അവൻ നിർത്തുകയാണ് ചെയ്തത്. വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ദീർഘകാലത്തേക്ക് ലോകാവസാനം വരെ ഉള്ള കാര്യങ്ങളാണ്, അവസാനത്തിങ്കൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ. അനേക തലമുറകൾ കടന്നു ചെന്നിട്ട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അന്ന് അർത്ഥമാക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാകേണ്ട കാര്യങ്ങൾ ഈ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അനേക രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, അനേക ഭരണകൂടങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, അനേക കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആഴ്ചവട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അത് കാലഘട്ടങ്ങളെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. അങ്ങനെ പല കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആ കാര്യങ്ങൾ, നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ അന്നത്തെ തലമുറയിൽ ആ സമയത്ത് ചിന്തിക്കുവാൻ പോലും മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഡാനിയലിൽ കൂടെ ദൈവം ആലോചന പറഞ്ഞു കൊടുത്ത് എഴുതുവാൻ ഇടയായി തീർന്നു. അതിന്നും ദൈവചനത്തിലുള്ളത് കൊണ്ട് ഓരോ തലമുറ കഴിയും തോറും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും എന്താണ് ഡാനിയൽ എഴുതുന്നതെന്ന് അംശമായിട്ടൊക്കെ നമുക്ക് ആക്കിക്കൊണ്ടിരിക്കുവാൻ കാലങ്ങളുടെ കടന്നുപോക്കിൽ നമുക്കും സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തി കൃത്യനിഷ്ഠതയോടുകൂടി ഒരു തെറ്റും കൂടാതെ അളന്ന് കണക്ക് കൂട്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വാക്യം പ്രത്യേകിച്ച് ഞാൻ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഡാനിയേലിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. അതിൻ്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരം, എൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒരു എങ്കിലും എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മറ്റു പല അതിന് വിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിരക്കാത്ത പല കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും എന്ന് പറഞ്ഞിട്ട് പറയുന്നു, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്ന ഒരു ജനത്തിന് ഉണ്ടാകുന്ന എല്ലാ കാലത്തും അന്വർത്ഥമാകുന്ന, അവരുടെ ജീവിതത്തിൽ അനുഭവസ്ഥമാകുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവജനത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും അത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും നമ്മുടെ തലമുറയിൽ, നമ്മുടെ കണ്ണിൻ ദൃഷ്ടിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ എല്ലാ കാലത്തും അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തർ തന്നെയായിരിക്കും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം വെളിപ്പെടുത്തും എന്നുള്ളത് അർത്ഥശങ്കയ്ക്കില്ലാതവണ്ണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഒരിക്കലും അത് തെറ്റുവാൻ പോകുന്നില്ല. ദൈവം ജീവിക്കുന്നു, ദൈവം സർവശക്തനാണ്, വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ അറിയുന്ന ജനം അവർ നിന്ന് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് ദൈവവചനം തൻ്റെ ജനത്തെ ഉറപ്പിക്കുന്നു. ദാനിയേൽ കൂടെ ലഭിച്ചിട്ടുള്ള ആലോചനയും അതുതന്നെയാണ്. ഇന്ന് പകൽക്കാലം എനിക്കും ദൈവജനത്തെ ഓർപ്പിക്കുവാനുള്ളത്, ഈ സമയത്ത് ദൈവജനത്തെ ഓർപ്പിച്ചുണർത്തുവാനുള്ളത് അതുതന്നെയാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവനാമത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമുക്ക് ദൈവമെന്നുള്ള ആശയമുണ്ട്, ദൈവമുണ്ടെന്നറിയാം, പക്ഷേ ദൈവത്തെ വേണ്ടവണ്ണം അറിയുവാനോ ദൈവത്തെ കൊണ്ട് എന്തൊക്കെ കഴിയുമെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരാണെന്നുമുള്ള ആ പ്രത്യേക അവൻ്റെ ആ വലിപ്പത്തെ അവൻ്റെ ആ ശക്തിയെ, ആ വീര്യപ്രവൃത്തിയുടേതായ പ്രവർത്തനങ്ങളെ ഒന്നും ഗ്രഹിക്കുവാൻ കഴിയാതെ ദൈവത്തെ എന്തോ ഒരു കോൺസെപ്റ്റായിട്ട് മാത്രം വെച്ച് അതിൻ്റെ അർത്ഥം ലഭിക്കാത്ത നിലയിൽ കടന്നു പോകുന്നൊരവസ്ഥയാണ് മനുഷ്യപ്രകൃതങ്ങളിൽ കാണാറുള്ളത്, വിശ്വാസികളിൽ കാണാറുള്ളത്. എന്നാൽ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തെ നല്ലവണ്ണം എന്നറിയാം. ദൈവത്തെ അറിയുന്ന ജനം, ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നറിയുന്ന ജനം, അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെല്ലാം എതിരായാലും സകലതും എതിരായി വന്നാലും വീര്യം പ്രവർത്തിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥവത്തായി തീരട്ടെ, അന്വർത്ഥമായി തീരട്ടെ. നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. ഈ നാളുകളിൽ അവൻ നമ്മൾ കൂടെ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ പോകുന്നു. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അതിനു സഹായിക്കുമാറാകട്ടെ.